السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാൻ സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ റമദാനിന്റെ പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ഇതുവരെ നമ്മൾ ചെയ്ത അമലുകളെ അല്ലാഹു നാളെ പരലോകത്ത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ബദർ യുദ്ധത്തിൽ നിന്നുമുള്ള ചില ചരിത്ര പാഠങ്ങൾ, ഈ വിഷയത്തെ സംബന്ധിച്ച് ഏതാനും കാര്യങ്ങൾ തൊട്ടു മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. അതിന്റെ ഏതാനും ചില കാര്യങ്ങൾ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബദർ യുദ്ധത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹിജ്റ രണ്ടാം വർഷം ശുദ്ധ റമദാൻ 17 വെള്ളിയാഴ്ച നടന്ന ഈ യുദ്ധം ശത്രുക്കളുമായി നടന്ന ഒന്നാമത്തെ യുദ്ധമായിരുന്നു. തൗഹീദും ശിർക്കും തമ്മിലുള്ള പോരാട്ടമായിരുന്നു യഥാർത്ഥത്തിൽ ബദറിൽ നടന്നത്. ഹക്കും ബാത്തിലും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണ്, ശിർക്കാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ പ്രഖ്യാപനം ജനസമൂഹത്തിൽ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ പോരാട്ടമായിരുന്നു യഥാർത്ഥത്തിൽ ബദറിൽ നമ്മൾ കാണുന്നത്. ബദറിൽ നമ്മൾ കണ്ടത്, നമ്മൾ കാണുന്നത്, അതിന്റെ ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ യുദ്ധം എന്തിനായിരുന്നു എന്ന് സ്വാഭാവികമായിട്ടും ചോദിച്ചേക്കാം. ആധുനിക കാലഘട്ടത്തിൽ പല യുദ്ധങ്ങളും നടക്കുന്നു. ഇന്ന് നമ്മൾ ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിന്റെ കിരാതമായ പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ മനസ്സാക്ഷിയെപ്പോലും ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ള ക്രൂരമായ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് മുസ്ലിങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പല കാരണങ്ങളും ഉണ്ടാകും യുദ്ധത്തിന്. ബദർ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം എന്തിനായിരുന്നു യഥാർത്ഥത്തിൽ ഈ യുദ്ധം? കാരണം ഇതിന്റെ പിന്നിലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ബദർ യുദ്ധം ആരംഭിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ഈ യുദ്ധത്തിൽ വിജയം ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആത്മാർത്ഥമായി സല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ സഹാബത്തും പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ, നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേട്ടു, ആ പ്രാർത്ഥനയ്ക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ, അതേപോലെ തന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം. ബദറിനെ സംബന്ധിച്ചുള്ള ചരിത്രം ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന സഹാബികൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുടെ നേർക്ക് നീങ്ങാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. اللهم هذه قريش قد أقبلت بخيلائها وفخرها. اللهவே இது குரைஷிகளோட சங்கமான ഞങ്ങളോട് ஏற்றுமுட்டான വേണ്ടി വരുന്നത്. അഹങ്കാരത്തോട് കൂടി, ദുരഭിമാനത്തോട് കൂടി, തുഹാദ്ദക വതുതദ്ദിബു റസൂലക, നിന്റെ റസൂലിനെ കളവാക്കിക്കൊണ്ട്, നിന്നെ വെല്ലുവിളിച്ചുകൊണ്ട്, അഹങ്കാരത്തോട് കൂടി ഖുറൈശി സമൂഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് സഹായം ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവേ, നീ എന്നോട് കരാർ ചെയ്ത, നീ എനിക്ക് വാഗ്ദാനമായി നൽകിയ ആ സഹായം നീ എനിക്ക് നൽകണേ, അവരെ നാളെ നീ പരാജയപ്പെടുത്തണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ഇതേപോലെ തന്നെ ഈ പ്രാർത്ഥനകൾ വ്യത്യസ്തമായ രൂപത്തിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് റിപ്പോർട്ട് ചെയ്ത സഹാബത്ത് പറയുന്നു, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൈകൾ ഉയർത്തി ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ അൻജിസ്ലീമാ വഅതനി, അള്ളാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്ത ആ വിജയം നീ എനിക്ക് നൽകണേ. അല്ലാഹുമ്മ ആതീമാ വഅതനി, അല്ലാഹുവേ നിന്റെ കരാർ അതെനിക്ക് ലഭിക്കണേ, അതെനിക്ക് നൽകണേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാമി ലാ തുഅബദ ഫിൽ അർദ് അബദ. സല്ലല്ലാഹി അലൈഹി വസല്ലം അവസാനം പറയുന്നത് നിരന്തരമായി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ ഈ ചെറിയ സംഘം നശിപ്പിക്കപ്പെട്ടാൽ പിന്നീട് നിന്നെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന, ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗം ലോകത്തുണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ സംഘത്തിന് നീ വിജയം നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. എത്രത്തോളം എന്നാൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, വസ്തമറ ഫി ദുആഇഹി വഹുവ റാഫിഉൻ യദഹു ഹത്താ സഖത റിദാഅ അലാമൻ അലാ കതഫൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചുമലിലുണ്ടായിരുന്ന തട്ടം പോലും അത് നിലത്തുവീണു. ഇത്രത്തോളം വിനയാനിതനായിക്കൊണ്ട് താഴ്മയോടുകൂടി സല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ആ തട്ടെടുത്ത് സല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിലേക്ക് തന്നെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹു റസൂലെ ഇനി മതി, അള്ളാഹു താങ്കളെ സഹായിക്കാതിരിക്കില്ല, അത് അള്ളാഹുവിന്റെ കരാറാണ്, അള്ളാഹു താങ്കളെ സഹായിക്കാതിരിക്കില്ല എന്ന് സല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹിയോട് പറയണം. ഇങ്ങനെ അള്ളാഹുവിനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു സംഗതിയും അള്ളാഹുവിന്റെ കദറ് കൊണ്ടല്ലാതെ വിജയിക്കുകയില്ല, അള്ളാഹുവിന്റെ തീരുമാനം ഇല്ലാതെ അതൊരിക്കലും ഈ ലോകത്ത് നടപ്പിലാക്കപ്പെടുകയില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരുപാട് പ്ലാനുകൾ ഉണ്ടാക്കും, ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കും, പല അജണ്ടകൾ ഉണ്ടാക്കും. പക്ഷെ അതിന്റെയൊക്കെ പുറമെ നമുക്ക് വേണ്ടത് പ്രത്യേകിച്ചും ദഅവത്ത് രംഗത്ത് ഏതൊരു പ്രവർത്തനത്തിന്റെയും വിജയത്തിന് ദുആ അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ഖുർആനിലെ സൂറത്ത് അൻഫാലിലെ 9-ാമത്തെ വചനത്തിൽ ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം. ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പോലെ തന്നെ സഹാബത്തും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം, അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. പിന്നീട് നമ്മൾ വായിച്ചു മലക്കുകളുടെ സഹായം ലഭിച്ചതൊക്കെ. അപ്പൊ എന്താണെങ്കിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഘം നശിപ്പിക്കപ്പെട്ടാൽ ഇനി നിന്നെ മാത്രം ആരാധിക്കുന്ന തൗഹീദുള്ള മുഅഹിദീങ്ങളായ ഒരു സംഘം ഈ ലോകത്തുണ്ടാവുകയില്ല. അതുകൊണ്ട് ഷിർക്കിന്റെ ആളുകൾ ഒരിക്കലും വിജയിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് ഇതേപോലെ തന്നെ ശത്രുക്കളും ഇതേപോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബദർ യുദ്ധം യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു എന്നുള്ളതാണ്. ശത്രുക്കളുടെ പ്രാർത്ഥന ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ തന്നെ എല്ലാ തഫ്സീറുകളിലും അതേപോലെ തന്നെ താരിഖിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇതേപോലെ തന്നെ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ശത്രു സൈന്യം ഖുറൈശികളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അവ രണ്ടു കൂട്ടരും പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. പിന്നെ എന്തിനായിരുന്നു യഥാർത്ഥത്തിൽ യുദ്ധം നടന്നത്? ഇതാണ് നമ്മൾ അറിയേണ്ട ചില വസ്തുതകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും യുദ്ധത്തിൽ വിജയം ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇതേപോലെ തന്നെ ശത്രുക്കൾ, ബദർ യുദ്ധത്തിന് ശത്രുക്കളുടെ നായകനായ അബൂജഹൽ, അബൂജഹലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. സൂറത്ത് അൻഫാലിലെ 19-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അബൂജഹലിന്റെ പ്രാർത്ഥന എടുത്തുദ്ധരിക്കുന്നുണ്ട്. അബൂജഹൽ പ്രാർത്ഥിക്കുന്നത് അന്ന അബൂജഹൽ ഖാല യൗമ ബദർ അല്ലാഹുമ്മ അയ്യനാ കാന അഖ്താ ലിർറഹീമി വആതാനാ ബിമാ ലാ യഅരിഫ് ഫഅഹിനുൽ ഗദാത, ഞങ്ങളുടെ കുടുംബ ബന്ധം തകർത്തവനാണവൻ, ഞങ്ങൾക്ക് പരിചയമില്ലാത്തത് കൊണ്ടുവന്നവനാണവൻ, അതുകൊണ്ട് നാളെ മുഹമ്മദിനെ നശിപ്പിക്കണേ എന്ന് അബൂജഹൽ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? ലാത്തയോടല്ല, മനാത്തയോടല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടല്ല, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോടല്ല, മരിച്ചുപോയവരോടോ ബിംബങ്ങളോടോ അല്ലെങ്കിൽ പ്രതിമകളോടോ ഒന്നിനോടുമല്ല അബൂജഹൽ പ്രാർത്ഥിക്കുന്നത്. അബൂജഹലും ആരോടാ പ്രാർത്ഥിക്കുന്നത്? അബൂജഹലും അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിക്കുന്നു. പിന്നെന്തിനായിരുന്നു യഥാർത്ഥത്തിൽ യുദ്ധം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട്, അബൂജഹലും പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട്. മാത്രമല്ല ഖതാദ, സുദ്ദി ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തുദ്ധരിക്കുന്നുണ്ട്. കാലൽ മുശ്രിക്കൂന ഹീന ഖറജു മിൻ മക്ക ഇലാ ബദർ, മുശ്രിക്കുകൾ മക്കയിൽ നിന്നും ബദറിലേക്ക് പുറപ്പെടുകയാണ്. ആ സന്ദർഭത്തിലുള്ള സംഭവമാണ് എടുത്തുദ്ധരിക്കുന്നത്. അഖദു ബി അസ്താരിൽ കഅബ, അവരെല്ലാവരും കഅബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ഫസ്തൻസറുല്ലാഹ്? അവർ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു. ഫഖാലു, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ അൻസുറ അലൽ ജിന്ദൈൻ വഅക്രമൽ ഫിഅതൈൻ വഖൈറൽ ഖബീലതൈൻ. ഇത് മുശ്രിക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അല്ലാഹുവേ, അള്ളാഹുവിനോടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ മുശ്രിക്കുകളും അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള മുശ്രിക്കുകളും പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ അൻസുറ അലൽ ജിൻദൈൻ, അല്ലാഹുവേ ഈ രണ്ട് സൈന്യങ്ങളിൽ ഏറ്റവും ഉന്നതമായ സൈന്യത്തെ നീ വിജയിപ്പിക്കണേ. വഅക്രമൽ ഫിഅതൈൻ, ഈ രണ്ട് സംഘങ്ങളിൽ ഏറ്റവും ആദരണീയമായ സൈന്യത്തെ നീ വിജയിപ്പിക്കണേ. വഖൈറൽ ഖബീലതൈൻ, ഈ രണ്ട് ഗോത്രങ്ങളിൽ ഏറ്റവും നല്ല ഗോത്രത്തെ, ഏറ്റവും നല്ല സംഘത്തെ, ഏറ്റവും നല്ലവരെ നീ വിജയിപ്പിക്കണയെന്ന് അബൂജഹൽ പ്രാർത്ഥിക്കുന്നത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തുദ്ധരിക്കുകയാണ്. അപ്പോ ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രണ്ട് കൂട്ടരും യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. പിന്നെ യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു ഈ യുദ്ധം നടന്നത്? അബൂജഹലിനെയും കൂട്ടരെയും സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കുന്നവരാണവർ. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് അംഗീകരിക്കുന്നവരാണവർ. അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണവർ. അവരെ സൃഷ്ടിച്ചതും അവർക്ക് അന്നം കൊടുക്കുന്നതും പുല്ല് മുളപ്പിക്കുന്നതും സസ്യങ്ങൾ മുളപ്പിക്കുന്നതും മഴ വർഷിപ്പിക്കുന്നതും എല്ലാം അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്നവരാണവർ. എന്നിട്ട് ഇത് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നത് പോലെ തന്നെ മുശ്രിക്കുകളും അംഗീകരിക്കുന്നു. പിന്നെ യഥാർത്ഥത്തിൽ എന്തിനാണ് യുദ്ധം നടന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ യുദ്ധം നടന്നത് പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം എന്ന വിഷയത്തിലായിരുന്നു. അതിലായിരുന്നു വ്യത്യാസം ഉണ്ടായിരുന്നത്. അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, മുശ്രിക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പക്ഷേ ശത്രുക്കൾ, മുസ്ലിങ്ങളും ശത്രുക്കളും തമ്മിലുള്ള വ്യത്യാസം എന്തിലായിരുന്നു? അടിസ്ഥാനപരമായ വ്യത്യാസം, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എന്നാൽ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അതേപോലെ തന്നെ ലാത്തയോട് പ്രാർത്ഥിക്കും, മനാത്തയോട് പ്രാർത്ഥിക്കും, മരിച്ചവരോട് പ്രാർത്ഥിക്കും, മഹാന്മാരോട് വിളിച്ച് പ്രാർത്ഥിക്കും. ഇതായിരുന്നു യഥാർത്ഥത്തിൽ അവർ തമ്മിലുണ്ടായിരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം. ഈ വ്യത്യാസം നമ്മൾ ബദറിന്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കണം. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്നുള്ളത് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ചരിത്ര സംഭവമാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് എന്തായിരുന്നു? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, ഇബാദത്തായിട്ട് എന്തെല്ലാം ഉണ്ടോ അത് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഇബാദത്തിൽ അവർ മറ്റുള്ളവരെ പങ്കുചേർത്തു. ബദറിദത്തിന്റെ സന്ദർഭത്തിൽ പോലും മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടായിരുന്നു. പക്ഷേ ജീവിതത്തിന്റെ മറ്റു പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരെന്ത് ചെയ്യും? അവർ ലാത്തെ വിളിച്ച് പ്രാർത്ഥിക്കും, അവർ മഹാന്മാരെ, മരിച്ചുപോയ, മരണപ്പെട്ടുപോയ പ്രവാചകന്മാർ, അമ്പിയാക്കൾ അവർ വിളിച്ച് പ്രാർത്ഥിക്കും. യഥാർത്ഥത്തിൽ ഇതിനെതിരായിരുന്നു യഥാർത്ഥത്തിൽ ബദറിൽ നടന്ന പോരാട്ടം. പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമെന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആദർശം, ആ ആദർശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ബദറിലെ യുദ്ധം നടന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമുക്കറിയാം ശിർക്കിനെ ന്യായീകരിക്കുന്ന ആളുകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ന്യായങ്ങളുണ്ട്. രണ്ട് അള്ളാഹുണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിലേ ശിർക്ക് വരുള്ളൂ, അതല്ലെങ്കിൽ സമദിയത്ത് അള്ളാഹുവിനെ മാത്രം എന്ന് അംഗീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ശിർക്ക് വരില്ല, അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്ന് അവരോട് വിളിച്ച് ആവശ്യപ്പെട്ടാൽ ദുആ ചെയ്താൽ, ഇസ്തിഗാസ ചെയ്താൽ അത് ശിർക്കായി തീരില്ല, ഈ രൂപത്തിലുള്ള ന്യായങ്ങൾ പലരും പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പൊ മുശ്രിക്കുകൾക്ക് സംഭവിച്ച ശിർക്ക് എന്തായിരുന്നു എന്ന് അവർ ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി, മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നില്ല, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ അവർക്ക് അള്ളാഹുവിന്റെ സമദിയത്തിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. ഈ രൂപത്തിലുള്ള പ്രചരണം നമ്മൾ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ കുറിച്ച് വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ട കാര്യം മുശ്രിക്കുകൾക്ക് സംഭവിച്ച അബദ്ധം, മുശ്രിക്കുകൾക്ക് സംഭവിച്ച വ്യതിയാനം, അവർ അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നില്ല എന്നതായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചതുപോലെ തന്നെ അവരുടെ ബിംബങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു, അതേപോലെ തന്നെ അവർ മരണപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇതായിരുന്നു മക്കാ മുശ്രിക്കുകൾ ഉണ്ടായിരുന്ന ശിർക്ക്. അതല്ലാതെ മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കാത്തവരായിരുന്നില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിലും അള്ളാഹു ആവർത്തിച്ചു വ്യക്താക്കിയിട്ടുണ്ട്. ഒന്ന് രണ്ട് ആയത്തുകൾ സൂറത്ത് അങ്കബൂത്തിൽ 61-ാമത്തെ ആയത്ത്, അതില് ഖുർആൻ പറയുന്നു മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച്, വല ഇൻ സാൽതഹും നബിയെ അവരോട് നീ ചോദിച്ചാൽ, മൻ ഖലഖ സമാവാതി വൽ അർള, ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്, വസഖറ ശംസ വൽ ഖമറ, സൂര്യനെ സൃഷ്ടിച്ചത്, ചന്ദ്രനെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ, ലയഖൂലന്നല്ലാഹ്, അവർ പറയും അള്ളാഹു തന്നെയാണ് എന്ന് അവർ പറയും. അപ്പൊ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അവർ നിഷേധിക്കുന്നില്ല, ആകാശത്തെ സൃഷ്ടിച്ചത് അള്ളയാണ്, ഭൂമിയെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തിയത് അള്ളാഹുവാണ് എന്ന് മക്കത്തെ മുശ്രിക്കുകൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അങ്കബൂത്തില് അള്ളാഹ് പറയാണ്. ഇതേപോലെ തന്നെ 63-ാമത്തെ ആയത്തിൽ തന്നെ, വല ഇൻ സഅൽതഹും, നബി അവരോട് ചോദിക്കുക, മൻ നസ്സല മിനസ്സമാഇ മാഅൻ, ആരാണ് സമാഇൽ നിന്നും ഉപരിയിൽ നിന്നും വെള്ളം ഇറക്കി തരുന്നത്, ഫഹിയ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹ, നിർജീവമായതിനു ശേഷം ഭൂമിയെ ജീവിപ്പിക്കുന്നത് ആരാണ്, ലയഖൂലുന്നല്ലാഹ്, മുശ്രിക്കുകൾ പറയും അത് അള്ളാഹു തന്നെയാണ് എന്ന് മുശ്രിക്കുകൾ പറയും. ഇതേപോലെ തന്നെ മുഅ്മിനൂനിലെ ഒരുപാട് ആയത്തുകൾ, ഖുൽ ലിമനിൽ അർളു വമൻ ഫീഹാ ഇൻ കുന്തും തഅലമൂൻ, ആർക്കാണ് ഭൂമി, ആ ഭൂമിയിലുള്ളതൊക്കെ ആർക്കാണ്, അതൊക്കെ ആരുടേതാണ് എന്ന് മുശ്രിക്കുകളോട് ചോദിച്ചാൽ, ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അതൊക്കെ ആർക്കുള്ളതാണ് എന്ന് അവരോട് ചോദിച്ചാൽ, അതൊക്കെ ആരുടേതാണെന്ന് ചോദിച്ചാൽ, സയഖൂലൂന ലില്ലാ, മുശ്രിക്കുകൾ പറയും അതൊക്കെ അള്ളാഹുവിനുള്ളതാണ് എന്ന് മുശ്രിക്കുകൾ പറയും. ഇതേപോലെ തന്നെ ഖുൽ മൻ റബ്ബുസ് സമാവാതി സബ്ഇ, ഏഴ് ആകാശങ്ങളുടെ റബ്ബാരാണ്, വറബ്ബുൽ അർശിൽ അലീം, മഹത്തായ സിംഹാസനത്തിന്റെ അർശിന്റെ റബ്ബാരാണ്, ഇതവരോട് ചോദിച്ചാലും സയഖൂലൂന ലില്ലാ, അവർ പറയും ഇതൊക്കെ അള്ളാഹുവിന് തന്നെയാണ് എന്ന്. അതേപോലെ തന്നെ ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ, ആരുടെ കയ്യിലാണ് എല്ലാത്തിന്റെയും ആധിപത്യം. വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുന്തും തഅലമൂൻ, അവനാണ് രക്ഷ നൽകുന്നവൻ, അവനെതിരായിട്ടാരും സഹായിക്കാനില്ല. ഇങ്ങനെ എല്ലാത്തിന്റെയും ആധിപത്യമുള്ളവൻ ആരാണ്? സയഖൂലൂന ലില്ല, ഇതിനും അവർ കൊടുക്കുന്ന മറുപടി അത് അള്ളാഹുവിന് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോ വിശുദ്ധ ഖുർആനിന്റെ എണ്ണമറ്റ ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ അസ്തിത്വം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല, അള്ളാഹുവിന്റെ ദാത്തിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല, റബൂബിയത്ത് മക്ക മുശ്രിക്കുകൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. ആകാശത്തെ സൃഷ്ടിച്ചത്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, അവരെ തന്നെ സൃഷ്ടിച്ചത്, സസ്യങ്ങൾ മുളപ്പിക്കുന്നത്, അതേപോലെ തന്നെ സിംഹാസനത്തിന്റെ റബ്ബ്, ഇതൊക്കെ അള്ളാഹു തന്നെയാണ് എന്ന് മക്കത്തെ മുശ്രിക്കുകൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. ഇത് മാത്രമല്ല, അള്ളാഹുവിനെ പോലെ മറ്റൊരു റബ്ബുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ കാണുന്ന, അള്ളാഹുവിനെ പോലെ കേൾക്കുന്ന, കാര്യങ്ങൾ അറിയുന്ന, പ്രവർത്തിക്കുന്ന മറ്റൊരു റബ്ബുണ്ട് എന്നുള്ളത് മക്കത്തെ മുശ്രിക്കുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നോ? ആ വിശ്വാസവും മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെന്ന് ചില ആളുകൾ പറയാറുണ്ടായിരുന്നത്. ബദർ യുദ്ധം നടന്നത് എന്തിന്റെ പേരുണ്ടായിരുന്നു? മക്കത്തെ മുശ്രിക്കുകൾക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല, അള്ളാഹുവിനെ പോലെ മറ്റൊരു ഇലാഹുണ്ട് എന്നുള്ളത് അവർ വിശ്വസിച്ചു, അള്ളാഹുവിനെ പോലെ അവർ കാണും കേൾക്കും. എന്നാൽ ഞങ്ങൾക്ക് ആ വിശ്വാസമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും ശിർക്ക് ചെയ്യുന്നില്ല. അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ അവരോട് ചോദിക്കുന്നത്, സമതിയത്ത് ഞങ്ങൾ ആർക്കും വകവെച്ചു കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ സാധാരണക്കാരായ ആളുകൾ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ മക്ക മുശ്രിക്കുകൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു, അതേപോലെ തന്നെ അള്ളാഹുവിനെ പോലെ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന മറ്റാരെങ്കിലും ഉണ്ട് എന്ന് മക്കത്തെ മുശ്രിക്കുകൾക്ക് വിശ്വാസമുണ്ടായിരുന്നോ? ഇല്ല എന്നുള്ളതാണ്. റാസി ഇവർ അംഗീകരിക്കുന്ന തഫ്സീറാണ് റാസി. സലഫികളെ സംബന്ധിച്ചിടത്തോളം ഈ തഫ്സീറിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരംഗീകരിക്കുന്ന ഈ തഫ്സീറിൽ ഫലാ തജ്അലു ലില്ലാഹി അന്ദാദ എന്ന സൂറത്തുൽ ബഖറയിലെ ആയത്തിനെ റാസി വിശദീകരിക്കുന്നത് ഇഅലം, നീ അറിയണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്, ഒരു ആദർശമാണ് അദ്ദേഹം പറയുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളോട് യുദ്ധം ചെയ്തത്, ബദർ യുദ്ധം നടന്നത് മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിക്കാത്തത് കൊണ്ടായിരുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിനെ പോലെ തന്നെ മറ്റ് ഇലാഹ് വേറുണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഈ ഇതുകൊണ്ടൊക്കെ ഇതായിരുന്നു മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്ന ശിർക്ക് എന്ന് പറയുന്ന ആളുകൾ, എന്നിട്ട് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്കിനെ, തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങളെ ന്യായീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ട ഒരു കാര്യം റാസി പറയണം, അലം നീ അറിയണം, അന്നഹു ലൈസ ഫിൽ ആലമി, ഈ ലോകത്തില്ല, ഈ ദുനിയാവിലില്ല തന്നെ, അഹദുൻ ഒരാൾ പോലും, യസ്ബുതു അവൻ സ്ഥിരപ്പെടുത്തുന്നു, ലില്ലാഹി അള്ളാഹുവിന് ശരീക്കൻ ഒരു പങ്കാളിയെ, എങ്ങനെയുള്ള പങ്കാളിയെ, യുസാവിഹി അള്ളാഹുവിനെ പോലെ തന്നെ, ഫിൽ വുജൂരി അള്ളാഹുവിനെ പോലെ തന്നെ, അള്ളാഹുവിന്റെ അസ്തിത്വം പോലെ തന്നെ മറ്റൊരാളുണ്ട്, മറ്റൊരു ഇലാഹുണ്ട്, ഉവൽ ഖുദറ ഉവൽ ഇൽമി ഉവൽ ഹിക്കമ, അറിവിൽ അള്ളാഹുവിനെ പോലത്തെ മറ്റൊരാളുണ്ട്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കുദറത്തിനെ പോലെ തന്നെ കുദറത്തുള്ള, അള്ളാഹുവിന്റെ വുജൂദിനെ പോലെ തന്നെ വുജൂദുള്ള, അള്ളാഹുവിന്റെ ഹിക്മത്തിനെ പോലെ തന്നെ ഹിക്മത്തുള്ള മറ്റൊരാള് ലോകത്തുണ്ട് എന്നുള്ളത് ലോകത്തുള്ള ഒരാളും അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് ആരാണ്? റാസിയാണ്, അവരംഗീകരിക്കുന്ന റാസിയാണ്. അങ്ങനെ ഒരാളും ലോകത്തില്ല എന്നതാണ് റാസി പറയുന്നത്. അള്ളാഹുവിനെ പോലെ തന്നെ അറിയും, അള്ളാഹുവിനെ പോലെ തന്നെ അവർക്ക് കഴിവുണ്ട്, അള്ളാഹുവിനെ പോലെ തന്നെ അസ്തിത്വമുള്ള മറ്റൊരാള് ലോകത്തുണ്ട് എന്ന് പറയുന്ന ഒരാളും ഈ ലോകത്തില്ല എന്ന് റാസി ഈ സൂറത്തുൽ ബഖറയിലെ ഫലാ തജ്അലു ലില്ലാഹി അന്ദാദ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ തഫ്സീറിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യം, അന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സഅലഹും അൻ മുദബ്ബിരി ഹാദിഹിൽ അഹ്വാലി ഫസയഖൂലൂന അന്നഹു ലില്ലാ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് മുശ്രിക്കുകളോട് ചോദിച്ചാൽ ആരാണ് മുദബ്ബിർ, ആരാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ അവരോട് ചോദിച്ചാൽ അവർ കൊടുക്കുന്ന മറുപടി അതൊക്കെ അള്ളാഹുവാണ് എന്നുള്ളതാണ്. വഹാദാ യദുല്ലു, ഇത് അറിയിക്കുന്നു. അല അന്നൽ മുഖാതബീന ബിഹാദൽ കലാമി കാനൂ യഅരിഫൂന അല്ലാഹ വയുഖിറൂന ബിഹി, അവർ അള്ളാഹുവിനെ അറിയുന്ന, അവർക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നു, അവർ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരായിരുന്നു എന്നുള്ളത് ഈ ആയത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാം. റാസി വിശദീകരിക്കുകയാണ്, അപ്പൊ അവർക്ക് അള്ളാഹുവിനെ അവർക്ക് അള്ളാഹിനെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നില്ല, അവർ വേറെ ഒരു അള്ളാഹുവിലായിരുന്നു വിശ്വസിച്ചിരുന്നത്, അവര് കളവ് പറഞ്ഞതാണ് അവർക്ക് അള്ളാഹുവിന് വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളത്, ഇതൊന്നും റാസി അംഗീകരിക്കുന്നില്ല. റാസി പറയുന്നത് യഅരിഫൂന അല്ലാഹ, ആ അള്ളാഹുവിനെ അവർക്ക് പരിചയമുണ്ടായിരുന്നു. വയുഖിറൂന ബിഹി, ആ അള്ളാഹുവിനെ അവർ അംഗീകരിച്ചിരുന്നു. വഹുമുല്ലദീന ഖാലു ഫീ ഇബാദതിഹിം ലിൽ അസ്നാമി, എന്നിട്ടും അവർ എന്ത് ചെയ്തു, അവർ ഇബാദത്തി, അവർ വിഗ്രഹങ്ങളെ, സ്വനമുകളെ ആരാധിച്ചു. എന്ത് പറഞ്ഞിട്ട്? അന്നഹ തഖർറബുന ഇലല്ലാഹി സുൽഫ വഅന്നഹ വഅന്നഹും ശുഫാഉന ഇൻദല്ലാ, അവർ ഈ ആരാധിക്കുന്ന ബിംബങ്ങൾ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കും, അതേപോലെ തന്നെ നാളെ പരലോകത്ത് ഇവർ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി അവർ ആ വിഗ്രഹങ്ങളെ ആരാധിച്ചു. എന്നിട്ട് റാസി പറയുന്നു, വഖാനൂ യഅലമൂന, അവർക്കറിയാമായിരുന്നു, അന്ന ഹാദിഹിൽ അസ്നാമ, ഈ വിഗ്രഹങ്ങൾ, ലാ തൻഫഉ വലാ തദുറു, അവർക്ക് ഉപകാരമോ ഉപദ്രവമോ, എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാനോ എന്തെങ്കിലും ഉപദ്രവം ചെയ്യാനോ ഈ വിഗ്രഹങ്ങൾക്ക് സാധിക്കുകയില്ല എന്നും അവർക്കറിയാമായിരുന്നു എന്നുള്ളത് ഇമാം റാസി വിശദീകരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് യഥാർത്ഥത്തിലുള്ളത്. കാരണം ഇവർ പറയാറുള്ളത് മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത് മറ്റൊരു അള്ളാഹുവിലായിരുന്നു, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് പറയുന്നത് കളവാണ്. അതേപോലെ തന്നെ അള്ളാഹുവിനെ പോലെ തന്നെ കഴിവുകളും കാര്യങ്ങളും ഒക്കെ അവർ മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുത്തിരുന്നു. അവർ ബിംബങ്ങൾ കാണും കേൾക്കുമെന്ന്, ഉപകാരം ചെയ്യും ഉപദ്രവം ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്നു എന്നൊക്കെയാണ് ഇന്ന് ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ ശിർക്കിന് ന്യായീകരണമായിട്ട് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ആ വാദങ്ങളെ ഗണ്ണിക്കുകയാണ് റാസി ചെയ്യുന്നത്. കാരണം റാസി അവസാനം പറയുന്നത് വഖാനു യഅലമൂന, അവർക്കറിയാമായിരുന്നു, അന്ന ഹാദിഹിൽ അസ്നാമ, ഈ ബിംബങ്ങൾ, ഈ വിഗ്രഹങ്ങൾ, ലാ തൻഫ വലാ തദുർ, അവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാനോ അവർക്ക് ഉപദ്രവം വരുത്താനോ ഈ ബിംബങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ളത് അവർക്കറിയാമായിരുന്നു എന്നുള്ളത് റാസി വിശദീകരിക്കാണ്. എന്നിട്ട് റാസി പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന വിശ്വാസം എന്തായിരുന്നോ അതിന് തുല്യമായ വിശ്വാസമാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങൾക്കുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. മക്കാ മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന വിശ്വാസം എന്താണോ അതേ വിശ്വാസം തന്നെയാണ് ഇന്ന് മുസ്ലിങ്ങളിൽ ചിലർക്കുള്ളത് എന്ന് റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വ്യക്തമായിട്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട്. സൂറത്ത് യൂനുസ് അതിലെ 18-ാമത്തെ ആയത്ത് അതിന്റെ തഫ്സീറിൽ റാസി തന്നെ പറയണം. ഇതൊക്കെ പറയുന്നത് എന്തിനാ? നമ്മൾ ബദറിന്റെ ചരിത്രമാണ്. ബദറിന്റെ ചരിത്രം തുടങ്ങുന്നത് രണ്ട് കൂട്ടരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. മുശ്രിക്കുകളും അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, മുഹമ്മദ് സല്ലല്ലാഹുവലൈഹിവസല്ലം സഹാബികളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെന്തിന് യുദ്ധം നടന്നു എന്നുള്ളതാ. അപ്പൊ യുദ്ധം നടക്കാനുള്ള കാരണം എന്തായിരുന്നു? പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം എന്നുള്ളതായിരുന്നു വിഷയം. പ്രാർത്ഥന, ദുആ, അതേപോലെ തന്നെ ഇബാദത്തിന്റെ ഇനങ്ങളായി വരുന്ന മറ്റുള്ള കാര്യങ്ങൾ, അത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ല, അത് മുശ്രിക്കുകൾ കൊടുത്തു. യഥാർത്ഥത്തിൽ ഈ അടിസ്ഥാനപരമായ ഈ തൗഹീദിന്റെ ആദർശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു യഥാർത്ഥത്തിൽ ബദറിൽ യുദ്ധം നടന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റാസി യൂനുസ് 18-ാമത്തെ വചനത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു, കുറെ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം അദ്ദേഹം പറയുന്നു, അന്നഹും വലഊ, മക്കാ മുശ്രിക്കുകൾ, അന്നഹും വലഊ ഹാദിഹിൽ അസ്നാമ വൽ ഔസാൻ, ഈ ബിംബങ്ങളെയും ഈ വിഗ്രഹങ്ങളെയും അവർ സ്ഥാപിച്ചു. അലാ സുവരി അംബിയാഹിം വാക്കാബിരിയും, അവരുടെ കൂട്ടത്തിലെ മഹാന്മാരുടെയും അവരുടെ കൂട്ടത്തിലെ അംബിയാക്കളുടെയും രൂപം, ആ രൂപത്തിലുള്ള പ്രതിമകൾ. നമ്മൾ കഅബ മക്ക വിജയത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ കഅബ വിജയിച്ചടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലുണ്ടായിരുന്ന ബിംബങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട ചരിത്രം വായിക്കുന്നുണ്ട്. ഇബ്രാഹിം നബിന്റെയും ഇസ്മായിൽ നബിന്റെയും ബിംബങ്ങൾ വരെ അതിലുണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ റാസി വിശദീകരിക്കാൻ. ഈ ബിംബങ്ങൾ, ഈ പ്രതിമകൾ അവരുണ്ടാക്കിയത്
അവരുടെ മഹാന്മാരുടെയും ആ പ്രവാചകന്മാരുടെയും രൂപത്തിലായിരുന്നു. എന്തിനാണ് അവരത് ഉണ്ടാക്കിയത്? ആ ബിംബം കേൾക്കുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഇവർ ന്യായീകരിക്കാറുള്ളത്. അവർ ബിംബങ്ങളെ ആരാധിച്ചു എന്നുള്ളതാ, അവര് ബിംബങ്ങളോട് പ്രാർത്ഥിച്ചു എന്നുള്ളതാ. ആ ബിംബം കേൾക്കും, ആ പ്രതിമകൾ കേൾക്കും എന്നുള്ള വിശ്വാസമായിരുന്നവർക്കുണ്ടായിരുന്നതല്ല. എന്നിട്ട് റാദി വിശദീകരിക്കുന്നത്, ഇവരിങ്ങനെ പ്രതിമകളും ബിംബങ്ങളും ഉണ്ടാക്കി പ്രവാചകന്മാരുടെ മഹാന്മാരുടെ രൂപത്തിൽ. വസ്അമു, എന്നിട്ട് അവർ വാദിച്ചു, അന്നഹും മതഷ്തഗലൂ ബി ഇബാദതി ഹാദിഹി തമാസീല, ഈ രൂപങ്ങൾക്ക് അവർ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമത്രയും. ഫഇന്ന ഉലായിക്കൽ അകാബിറു, ആ ബിംബങ്ങൾ ഒരു സിംബല് മാത്രമാണ്, അവരെ പ്രതിനിധാനം ചെയ്യുന്ന മഹാന്മാർ. ഇബ്രാഹിം നബിന്റെ ബിംബാണെങ്കിൽ ആ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബിന്റെ ബിംബാണെങ്കിൽ ഇസ്മായിൽ നബിന്റെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ആ മഹാന്മാർ. യകൂനൂന ശുഫഅഅലഹും ഇൻദല്ലാ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് ശുപാർശ പറയും, ശഫാഅത്ത് പറയും എന്ന വിശ്വാസമായിരുന്നു മക്കത്തെ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നത്. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മക്ക മുശ്രിക്കുകൾ പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും പ്രതിമകൾ ഉണ്ടാക്കിയത്. എന്തായിരുന്നു അവരുടെ വിശ്വാസം? ആ പ്രതിമകളാണ് ലോകം സൃഷ്ടിച്ചത് എന്നുള്ളതായിരുന്നോ? അല്ലെങ്കിൽ ആ ബിംബങ്ങളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നായിരുന്നോ? അല്ലെങ്കിൽ ആ ബിംബങ്ങൾക്ക് സമതിയത്തുണ്ട് എന്നുള്ളതായിരുന്നോ? അല്ലെങ്കിൽ ആ പ്രതിമകൾക്ക് എല്ലാം അവർ വകവെച്ചു? ഇതൊന്നല്ല. റാജി പറയുന്നത്, ആ ബിംബങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന മഹാന്മാരും അമ്പിയാക്കളും നാളെ പരലോകത്ത് അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. ഇതായിരുന്നു മുശ്രിക്കുകളുടെ വിശ്വാസം. എന്നിട്ട് റാജി പറയുന്നു, വനദീറുഹു ഫീ ഹാദസ് സമാനി, മക്കാ മുശ്രിക്കുകളുടെ ആ വിശ്വാസത്തിന് തുല്യമായ വിശ്വാസമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. വനദീറുഹു, അതിന് തുല്യമാണ്, അതിന് തുല്യമാണ്, അതിന് സമമാണ്. ഫീ ഹാദസ് സമാനി, ഈ കാലഘട്ടത്തിൽ. ഇസ്തിആലു കസീരിൻ മിനൽ ഖൽഖി, സൃഷ്ടികളിൽ അധിക പേരും ജനങ്ങളിൽ അധിക പേരും. ലിതഅദീമി ഖുബൂരിൽ അകാബിരി, അവരെന്ത് ചെയ്യുന്നു? മഹാന്മാരുടെ ഖബറുകളെ ബഹുമാനിക്കുന്നതിലൂടെ. എന്തടിസ്ഥാനത്തിലാണ് മഹാന്മാരുടെ ഖബറുകളെ അവർ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും? റാദി വിശദീകരിക്കുകയാണ്, മക്കാ മുശ്രിക്കുകളുടെ ആ വിശ്വാസത്തിന് തുല്യമാണ് ഇന്നത്തെ ആളുകളുടെ വിശ്വാസം. എന്താണ് ഇന്നത്തെ ആളുകളുടെ വിശ്വാസം? അവർ മഹാന്മാരുടെ ഖബറുകളെ ബഹുമാനിക്കുന്നു, തഅലീം ചെയ്യുന്നു, ആദരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ആ മഹാന്മാരാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണോ? അവർ തന്നെയാണ് സമതി എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. എന്താണ് അവരുടെ വിശ്വാസം? ആ ഖബറിന്റെ അടുത്ത് പോകുമ്പോ, ആ ഖബറിന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുമ്പോ, ആ ഖബറിനെ ആദരിക്കുമ്പോ, ബഹുമാനിക്കുമ്പോ, അതിനെ വന്ദിക്കുമ്പോ അവരുടെ മനസ്സിലുള്ളത് എന്താ? അല ഇത്തിഖാദി, റാദി തന്നെ വിശദീകരിക്കാണ്, അല ഇത്തിഖാദി, അവരുടെ വിശ്വാസം. അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും, ഈ മഹാന്മാരുടെ ഖബറുകളെ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ. ഫൈന്നഹും യകൂനൂന ശുഫഅഅല്ലഹും ഇൻദല്ലാ, നാളെ പരലോകത്ത് ഈ മഹാന്മാർ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുത്ത് ശഫാഅത്ത് പറയും. ഇത് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തിന് തുല്യമാണ് എന്ന് റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുകയാണ്. യൂനുസ് 18-ാം വചനത്തിന്റെ വിശദീകരണത്തിൽ എത്ര കൃത്യമായിട്ടാണ് റാസി തൗഹീദും ശിർക്കും വേർതിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഖബറുകളെ വന്ദിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആളുകളുടെ വിശ്വാസം, അത് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തിന് തുല്യമാണ് എന്ന് റാസിയാണ് വിശദീകരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇന്ന് പറയുന്ന ന്യായം അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവുകളുണ്ട്, ആ കഴിവിൽ നിന്നാണ് ഞങ്ങൾ അവരോട് ചോദിക്കുന്നത്. എന്നാൽ മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം അതായിരുന്നില്ല. അതൊക്കെ ന്യായീകരിക്കാറുണ്ട്, അതിനൊക്കെ റാസി ഗണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, മുശ്രിക്കുകൾ ചൊല്ലിയിരുന്ന തൽബിയത്തിൽ നിന്നും ഈ കാര്യം നമുക്ക് വ്യക്തമാകും. മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിശ്വാസം എന്തായിരുന്നു, അത് ആ തൽബിയത്തിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ തൽബിയത്ത് ഉദ്ധരിക്കുന്നു. മുശ്രിക്കുകൾ തവാഫ് ചെയ്യുമ്പോൾ അവർ ചൊല്ലാറുണ്ടായിരുന്ന തൽബിയത്ത്, അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്ന മുസ്ലിമൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, കാനൽ മുശ്രിക്കൂന, മുശ്രിക്കുകളായിരുന്നു. യഖൂലൂന, അവര് പറയും, അവര് പറയുമായിരുന്നു, ലബ്ബൈക ലാ ശരീക ലക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക് എന്ന് മുശ്രിക്കുകൾ പറയും. ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വൈലുക്കും ഖദിൻ ഖദിൻ, നിങ്ങൾക്ക് നാശം, നിർത്തണം നിർത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക് എന്ന് മുശ്രിക്കുകൾ പ്രാർത്ഥിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് നിർത്തിയും നിർത്തിയും, അവിടെ നിർത്തിക്കോളി. പക്ഷെ അവർ നിർത്തൂല, അവരതിന്റെ ബാക്കി പറയും. എന്താണ് ബാക്കി പറയുന്നത്? നിനക്കൊരു പങ്കുകാരനുമില്ല, നിനക്കൊരു ശരീക്കുമില്ല, ഇല്ല ശരീക്കന്, ഒരു ശരീക്കല്ലാതെ. ആ ശരീക്കാരാണ് ഹുവല, ആ ശരീക്ക് നിന്റെ ആളാണ്, നിന്റെ അധീനതയിൽപ്പെട്ട ആളാണ്, നിനക്കുള്ളതാണ്. തംലിക്കുഹു അമാമലക്, ആ ശരീക്കിന് എന്തെല്ലാം കഴിവുകളുണ്ടോ, അയാൾ എന്തെല്ലാം അധീനമാക്കിയിട്ടുണ്ടോ, അതൊക്കെ നിന്റെതാണ്. നീ എന്താണോ അയാൾക്ക് അധീനമാക്കി കൊടുത്തിട്ടുള്ളത്, അതല്ലാത്ത വേറൊന്നും അയാൾക്കില്ല. ഈ തൽബിയത്ത് ഇത് പറഞ്ഞുകൊണ്ട് യഖൂലൂന ഹാദാ, ഇത് പറഞ്ഞുകൊണ്ട് വഹും യതൂഫൂന ബിൽ ബൈത്തി, അവർ കഅബ തവാഫ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ് അവിടെ നിർത്തിക്കോളി, ആ ശിർക്കിന്റെ വാക്കുകൾ ഇനി ഉച്ചരിക്കേണ്ടതില്ല. പക്ഷെ അവർ വാക്കി കൂടി ഉച്ചരിക്കും, നിനക്കൊരു ശരീക്കുണ്ട്, ആ ശരീക്ക് നിന്റെ അധീനതയിലാണ്, നിന്റെ ഉടമസ്ഥതക്ക് കീഴിലാണ്, ആ ശരീക്ക് എന്തെല്ലാം അധീനമാക്കിയിട്ടുണ്ടോ അതൊക്കെ തന്നെ നിന്റേതാണ്. അപ്പോ ഇത് മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസൊക്കെ ആര് ഉദ്ധരിച്ചിട്ടുണ്ട്? റാദി ഉദ്ധരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം അള്ളാഹുവിനെ പോലെ തന്നെ മറ്റൊരു ഇലാഹുണ്ട് എന്നുള്ളത് അവർ വിശ്വസിച്ചിട്ടില്ല. അവര് അള്ളാഹ് കൊടുത്ത കഴിവ്, ആ കഴിവിൽ നിന്ന് അവർ സഹായിക്കും, അവര് മഹാന്മാരാണ്, അതുകൊണ്ട് അവര് നാളെ പരലോകത്ത് ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യും എന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം എന്നുള്ളതാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇവരൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ വചനം വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ, ജനങ്ങളിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്തുകൊണ്ടാണ് എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു അള്ളാഹു ഖാലിഖുന വറാസിഖുന വമുമീതുന വമുഹീന എന്ന് അവരെല്ലാവരും അംഗീകരിക്കും. അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹുവാണ് മുമീത്ത്, അള്ളാഹുവാണ് മുഹീ, ഇത് അവരെല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അവരുടെ ശിർക്ക് എന്തായിരുന്നു? വൈസറാഖുഹും വൈസറാഖിഹിം ഹുവ ജഅലഹും ലില്ലാഹി ശരീക ഫീ ഇബാദതിഹി വദുആഇഹി. പിന്നെ അവർ ചെയ്ത ശിർക്ക് എന്തായിരുന്നു? അവര് ചെയ്ത ശിർക്ക് അവര് അള്ളാഹുവിനെ ഉണ്ടാക്കി ശരീക്കൻ, പങ്കാളികളുണ്ടാക്കി. ഫീ ഇബാദതിഹി, ഏത് വിഷയത്തിൽ? ഇബാദത്തിന്റെ കാര്യത്തിൽ. വദുആഇഹി, ദുആന്റെ വിഷയത്തിൽ. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ശിർക്ക്. റുബൂബിയത്ത് മക്കത്തെ മുശ്രിക്കുകൾ അംഗീകരിച്ചു, ഇതൊക്കെ അവർ അംഗീകരിച്ചു. പക്ഷെ അവർക്ക് ശിർക്ക് സംഭവിച്ചത് ഏതിലാണ്? ഉലൂഹിയത്തിലാണ്. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തുകൾ, അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ദുആകള് അവരത് ബിംബങ്ങൾക്ക് കൊടുത്തു, പിന്നെ പ്രവാചകന്മാർക്ക് കൊടുത്തു, മരണപ്പെട്ടു പോയ ആളുകൾക്ക് ബാക്കിയുള്ള ആളുകൾക്ക് കൊടുത്തു. എന്നിട്ട് തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഈ ഇബാദത്തിലാണ് അവരെന്ത് ചെയ്തത്? പങ്കു ചേർത്തത്. ഫല യുഖ്ലിസൂന ലഹു ഫി തലബി മിൻഹു വഹദ, അവർ സഹായം തേടുമ്പോൾ ആ സഹായത്തിൽ അവർക്ക് ഇഖ്ലാസ് ഉണ്ടായിരുന്നില്ല. കാരണം അള്ളാഹുവിനോട് മാത്രം അവർ സഹായം തേടിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇബ്നു അബ്ബാസ്, ഇക്രിമ, മുജാഹിദ്, ഖതാദ, ആമിർ, അത്വാൽ ഇവരിൽ നിന്നൊക്കെ ഉള്ള ഒരു ഉദ്ധരണി എടുത്തു കൊടുക്കാണ്. എന്ത്? ലാ തസ്അൽ അഹദൻ മിനൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരാളോടും ചോദിക്കേണ്ട കാര്യമല്ല. മൻ റബ്ബുക്ക എന്ന് ചോദിക്കേണ്ട കാര്യമല്ല. ഇല്ലാ വയപ്പോലും, ഏതൊരു മുശ്രിക്കും പറയും റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലാ തന്നെയാണ് എന്ന് ഏതൊരു മുശ്രിക്കും പറയും. ബഹുവ യുശ്രിക്കു ഫീ ദാലിക, യഥാർത്ഥത്തിൽ അവനതിൽ പങ്കു ചേർക്കുന്നുണ്ടാവും. കാരണം ഇന്നിവിടെ പറയുന്ന ഒരു ന്യായമില്ല, ഇലാഹ ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് പറയാറുള്ളത്. പക്ഷെ അവിടെ എന്താകും? അത് പറഞ്ഞതുകൊണ്ട് മാത്രം എന്താകുന്നില്ല, തൗഹീദ് പൂർണ്ണമാകുന്നില്ല, മാത്രം എന്നുള്ളത് അംഗീകരിക്കാത്ത കാലത്തോളം. അതുകൊണ്ട് തന്നെ ഷേഖ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് തഫ്സീറുകളിൽ വന്നിട്ടുള്ള കാര്യം എന്താ വെച്ചാല്, ഇബാദത്ത് എന്ന് പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ എന്ത് ചെയ്യണം? മാത്രം എന്ന് പറയണം. അബ്ദുല്ലാ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. വലാ തഅബ്ദു, അള്ളാഹുവിനെ മാത്രമല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. അപ്പൊ മാത്രമാണ് ഇയ്യാക അഅബ്ദു, അതൊക്കെ മാത്രമാണ് പ്രശ്നം. അപ്പൊ ഇവരിൽ നിന്നുള്ള ഈ റിവായത്ത് തബരി റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തു കൊടുക്കുകയാണ്. ഒരു മുശ്രിക്കിനോട് ചോദിക്കേണ്ട കാര്യമില്ല ആരാണ് നിന്റെ റബ്ബ് എന്നുള്ളത്. എല്ലാരും എന്ത് പറയും, എന്റെ റബ്ബ് അത് അല്ലാ തന്നെയാണ്. അത് ഒരു ക്രിസ്ത്യനോട് ചോദിച്ചാലും അതൊരു ജൂതനോട് ചോദിച്ചാലും ഒരു ഹിന്ദുവിനോട് ചോദിച്ചാലും ഒക്കെ അവരെ പറയും ഈ പ്രപഞ്ചത്തിനോട് റബ്ബുണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കും അല്ലെ. വഹുവായു ശരിക്കു ഫീദാലിക്ക, പക്ഷെ അത് അവൻ പറയുന്നു, പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു അതിൽ പങ്കു ചേർത്തുകൊണ്ടാണ് അത് പറയുന്നത്. എന്നിട്ട് വീണ്ടും അൽ ഖൽഖു കുല്ലുഹും, സൃഷ്ടികളെല്ലാവരും യുഖിറൂന, അവർ അംഗീകരിക്കുന്നു. എന്ത് അംഗീകരിക്കുന്നു? അല്ലാഹു എന്ത് അന്നഹു റബ്ബുഹും, അവർ റബ്ബ് അല്ലാണ് എന്നുള്ളത് അവരൊക്കെ അംഗീകരിക്കും. പിന്നെന്ത് ചെയ്യും? സുമ്മയു ശരിക്കൂന ബാലതാലിക്ക, പിന്നീട് അവര് ശിർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഇബ്നു സയ്യിദിൽ നിന്നുള്ള റിവായത്ത്, ലൈസ അഹദുൻ, ഒരാളുമില്ല, യഅബുദു മഅല്ലാഹി ഗൈറ ഇല്ലാ വഹുവ മുഅ്മിനുൻ ബില്ലാഹി, ലൈസ അഹദുൻ, ഒരാളും തന്നെ ഇല്ല, യഅബുദു, അവൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, മഅല്ലാഹി, അല്ലാഹുവിനോടൊപ്പം, ഗൈറഹു, മറ്റൊരുത്തനെ, ഇല്ലാ വഹുവ മുഅ്മിനുൻ ബില്ലാഹി, അങ്ങനെ അള്ളാഹുവിന് പുറമെ മറ്റൊരാളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ എന്ന ഒരാള്, അവന് അറിയാം, അവൻ വിശ്വസിക്കുന്നു എന്ത്, ഇല്ലാ വഹുവ മുഅ്മിനുൻ ബില്ലാഹി, അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവൻ തന്നെയാണ്, അവൻ അള്ളാഹിനെ നിഷേധിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ അള്ളാഹിനെ പോലെ വേറൊരു സൃഷ്ടാവാണിയിലൊരു റബ്ബാണി ലോകത്ത് സൃഷ്ടിച്ചത് എന്നൊന്നല്ല. വഹുവ മുഅ്മിനുൻ ബില്ലാഹി, അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ്. വയഅരിഫു, അവൻ അറിയുന്നവനാണ്. അന്നല്ലാഹ റബ്ബഹു, അള്ളാഹുവാണ് അവന്റെ റബ്ബ്. വഖാരിക്കഹു, അവന്റെ സൃഷ്ടാവ്. വറാസിക്കുഹു, ഇതൊക്കെ അവൻ അറിയാം. അവന്റെ അവൻ അന്നം നൽകുന്നത് അള്ളാഹുവാണ്, അവന്റെ ഖാലിക് അള്ളാഹുവാണ്, ഇതൊക്കെ അവൻ അറിയാം. വഹുവ യുശ്രിക്കു ബിഹി, എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അവൻ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു. എന്നിട്ട് ആ തൽബിയത്ത് എടുത്തു ഉദ്ധരിക്കണം, അലാ തറ, നീ കണ്ടിട്ടില്ലേ, കൈഫ കാനത്തിൽ അറബു തുലബി, എങ്ങനെയായിരുന്നു മക്കത്തെ മുശ്രിക്കുകൾ അറബികൾ തൽബിയത്ത് ചൊല്ലിയിരുന്നത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ, ആ തൽബിയത്ത് തബീ എടുത്തു ഉദ്ധരിക്കണം. ഇത് തഫ്സീറുകളിലൊക്കെ ഈ രൂപത്തിലുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതേപോലെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഫഇന്ന ഗാലിബൽ ഉമമി, ഭൂരിപക്ഷ ആളുകളും, ഏതൊരു സമൂഹമാകട്ടെ, കാലത്ത് മുഖിറ വിസ്വാനി, ആരാണെങ്കിലും അവരൊരു സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നവരാണ്, ഈ ലോകത്തിന് സൃഷ്ടാവുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. വലാക്കിൻ തഅബുദു മഅഹു വഗൈരിഹി, പക്ഷെ അവരെന്ത് ചെയ്യുന്നു, അല്ലാത്തവരെ ആരാധിക്കുന്നു. എന്തിനു വേണ്ടി, മിനൽ വസായിത്തില്ലെത്തിയതുന്നൂനഹ, അവർ വിചാരിക്കുന്നത് എന്താണ്, ആ മാർഗങ്ങൾ സ്വീകരിച്ചാൽ തൻഫഅഹും ഔ തുഖദ്ദിബുഹും മിനല്ലാഹി സുൽഫ, അവരെന്ത് അവരിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും, അള്ളാഹു അവരിലൂടെ ഉപകാരം നേടാൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത് എന്നുള്ളത് സൂറത്ത് ഇബ്രാഹിമിന്റെ 12-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തില് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബദർ യുദ്ധം നടന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് ഇബാദത്ത്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആദർശത്തിന് വേണ്ടിയിട്ടായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം നമ്മൾ ഫസ്റ്റ് ഉദ്ധരിച്ചു, രണ്ട് കൂട്ടരും പ്രാർത്ഥിച്ചത് ആരോടാ? രണ്ട് കൂട്ടരും പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. അപ്പോ യുദ്ധം യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നത് അബൂജഹലിനോട് പറയാൻ വേണ്ടിയിട്ടായിരുന്നില്ല. അല്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നുള്ളത് മുശ്രിക്കുകൾ അംഗീകരിക്കാത്തത് കൊണ്ടായിരുന്നില്ല യുദ്ധം, കാരണം അവർ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. പിന്നെന്തിനായിരുന്നു പ്രാർത്ഥന? അള്ളാഹുവിനോട് മാത്രമായിരിക്കണം, ഇബാദത്ത് അള്ളാഹുവിനെ മാത്രമായിരിക്കണം. അത് മുശ്രിക്കുകൾ അംഗീകരിച്ചില്ല, അതിലവർ ശിർക്ക് ചെയ്തു. ഈ തൗഹീദ് എന്താണ്, അത് അവർ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. ഇതിനെതിരായിരുന്നു യഥാർത്ഥത്തിൽ ബദർ നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്, അദ്ദേഹം പറഞ്ഞു, ഇന്നുള്ള കുറച്ചാളുകൾ അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഞങ്ങളിൽ എങ്ങനെയാണ് ശിർക്ക് വരിക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ആ വാദത്തൊക്കെ റാസി ഖണ്ഡിച്ചത് നമ്മൾ വിശദീകരിച്ചു. ഞങ്ങൾ അവർക്ക് സമതിയത്ത് കൽപ്പിക്കുന്നില്ല, അവർക്ക് സ്വയം കഴിവുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നില്ല, ഇതിനൊക്കെ റാസി ഖണ്ഡിച്ചത്, ഇതൊക്കെ തന്നെയായിരുന്നു മുശ്രിക്കുകളുടെ വിശ്വാസവും എന്ന് റാസി ഇബ്നു കസീർ ഖുർത്തബി ഇതൊക്കെ പറഞ്ഞത് നമ്മൾ വിശദീകരിച്ചു. അദ്ദേഹം അദ്ദേഹത്തിന്റെ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുർ റബ്ബാൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല് ഷെയ്ത്താനോട് യുദ്ധം ചെയ്യണം, അത് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞിട്ടായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ല എന്നുള്ളത് അദ്ദേഹം പറയാണ് ഖൗലു ലാ ഇലാഹ ഇല്ലല്ല ലാ ബി മുജറദി ലഫ്, അത് കേവലം ഒരു പദപ്രയോഗമല്ല, അത് യഥാർത്ഥത്തിൽ തൗഹീദിന്റെ വചനമാണ്. അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, അള്ളാഹു അല്ലാത്ത മറ്റ് ആരാധ്യന്മാരില്ല, അവരൊക്കെ അവരൊന്നുമില്ല എന്നുള്ള പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ല. അത് വെറും ഒരു ലഫ്ല് മാത്രമല്ല, അത്തൗഹീദു യഹ്റുഖു ശയാതീനൽ ഇൻസി വൽ ജിന്നി, ശൈത്താൻമാരെ ജിന്നുകളിലും ഇൻസുകളിലും പെട്ട ശൈത്താൻമാരെ ഈ തൗഹീദ് നശിപ്പിച്ചു കളയുന്നു ലാ ഇലാഹ ഇല്ലല്ല എന്നുള്ള വചനം. കാരണം ലാ ഇലാഹ ഇല്ലല്ല എന്നുള്ളത് ലിഅന്നഹു നാറുൻ ലിശ്ശൈത്താൻ, അത് ശൈത്താനിന് നാറാണ് ലാ ഇലാഹ ഇല്ലല്ല എന്നുള്ളത്. വനൂറുൻ ലിൽ മുഅഹിദീൻ, മുഅഹിദീങ്ങൾക്കുള്ള നൂറാണ് ലാ ഇലാഹ ഇല്ലല്ല. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത് അർത്ഥവത്തായ ഒരു ചോദ്യമാണ്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ല, നീ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ല എന്ന് പറയും, നിനക്കത് പറയാൻ എന്ത് യോഗ്യത, അത് പറയാൻ എന്ത് അർഹത. വഫി ഖൽബിക കം ഇലാ കം മിൻ ഇലാഹിൻ, കാരണം നിന്റെ ഹൃദയത്തിൽ എത്രയെത്ര ഇലാഹുകളാണുള്ളത്. അദ്ദേഹം ചോദിക്കാണ് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ല പറയാൻ എന്ത് അർഹതയാണുള്ളത്, എന്ത് യോഗ്യതയാണുള്ളത്, കാരണം നിന്റെ ഹൃദയത്തിൽ എത്രയെത്ര ഇലാഹുകളാണ്. കുല്ലു ഷൈഇൻ, എന്നിട്ട് അദ്ദേഹം പറയുന്നു എന്ത് കാര്യവും എന്തൊന്നാകട്ടെ, തഅതമിദു അലൈഹി, നീ അതിനെ അവലംബിക്കുന്നു, വതസിക്കു ബിഹി, നീ അതിൽ വിശ്വസിക്കുന്നു, ദൂനല്ലാ അള്ളാഹുവിന് പുറമെ, അദ്ദേഹത്തിന്റെ പ്രയോഗം ശ്രദ്ധിക്കണം, അള്ളാഹുവിന് പുറമെ നീ എന്തൊന്നിനു വിശ്വസിക്കുന്നു, നീ എന്തൊന്നിനെ അവലംബിക്കുന്നു, അതെന്തുമാകട്ടെ, ഫഹുവ സ്വനമുക്ക, അത് നിന്റെ സ്വനമാണ്, അത് നിന്റെ വിഗ്രഹമാണ്. അപ്പൊ അള്ളാഹുവിന് പുറമെ അതെന്തൊന്നാകട്ടെ, പക്ഷേ അത് മന്ത്രിശൂരിക്കട്ടലാകാം, ശിർക്കിയായ മന്ത്രങ്ങളാകാം, ഉറുക്കാകാം, നൂലാകാം, അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തുകളാകാം, എന്താകട്ടെ, തൗഹീദിന് വിരുദ്ധമായ എന്താകട്ടെ, അത് എന്തൊന്നിൽ നീ വിശ്വസിച്ചാലും ശരി, അത് എന്തൊന്നിനെ നീ അവലംബിച്ചാലും ശരി, ഫഹുവ സനമുക്ക, അത് നിന്റെ വിഗ്രഹമാണത്. ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബി, ഹൃദയത്തിൽ ശിർക്കുണ്ടായിരിക്കെ നാവ് കൊണ്ടുള്ള നിന്റെ തൗഹീദ് നിനക്കൊരിക്കലും ഉപകാരപ്പെടില്ല. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു നിന്റെ മനസ്സിൽ ശിർക്കുണ്ട്, മനസ്സിൽ ശിർക്കുണ്ടായിരിക്കെ നാവ് കൊണ്ടുള്ള നിന്റെ തൗഹീദ് ആ പ്രഖ്യാപനം ലാ ഇലാഹ ഇല്ലല്ല നിനക്കൊരിക്കലും അത് ഉപകാരപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ അങ്ങനെ വിശദീകരിച്ചു പോവാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ 126-ാമത്തെ പേജിൽ അത് കാണാം. അപ്പൊ അദ്ദേഹം സമർപ്പിക്കുന്നതും മനസ്സിൽ ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടായിരിക്കതൊക്കെ നിന്റെ വിഗ്രഹങ്ങളാണ്, ആ വിഗ്രഹങ്ങളെയാണ് നീ അവലംബിക്കുന്നതും നീ വിശ്വസിക്കുന്നതും, പിന്നെങ്ങനെ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ല പറയാൻ സാധിക്കും, നിനക്ക് എന്തർഹതയാണ് ലാ ഇലാഹ ഇല്ലല്ല പറയാനുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോ ഇതാണ് ഇവർക്ക് ശിർക്കുകൾക്ക് സംഭവിച്ച ശിർക്ക് ഇതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ പോലെ തന്നെ മറ്റൊരു അള്ളുണ്ട്, അല്ലെങ്കിൽ മൊയ്തീൻ ഷേഖിന് സമതിയത്ത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ വിശ്വാസം മാത്രമല്ല, തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള അത് എല്ലാ പ്രവർത്തനങ്ങളും ശിർക്ക് തന്നെയാണ്. മക്കാം ശിർക്കുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുള്ള സംഭവം, സ്വഹാബത്ത് പറയുന്നു ഞങ്ങൾ മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹുനൈനിലേക്ക് പുറപ്പെട്ടു. അബൂബക്കർ ലൈസി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് കാണാം. ഷെയ്ഖ് അൽബാനിക്ക് ഈ ഹദീസ് സഹിയാക്കിയിട്ടുണ്ട്. ഹുർമുദി ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്ലിദിലൊക്കെ സംഭവിച്ചിട്ടുള്ള ദാത്തു അൻവാത്തിന്റെ സംഭവം. എന്നിട്ട് സഹാബത്ത് പറയാണ് ഞങ്ങൾ ഹുനൈനിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഞങ്ങളൊരു മരം കണ്ടു, പക്കാനിൽ കുഫാരി, കാഫിറുകൾക്കുണ്ടായിരുന്നു സിദറത്തും ഒരു മരം, ഒരു ഇലന്ത മരം ഉണ്ടായിരുന്നു. യഅക്ഫൂന ഇൻദഹ, അവരതിന്റെ അടുത്ത് പോയിട്ട് ഇത്തികാഫിരിക്കും. വയുഅല്ലിക്കൂന ബിഹാ അസ്ലിഹതഹും, അവരുടെ ആയുധങ്ങൾ അതിൽ ബന്ധിക്കും, ഒക്കെ ബർക്കത്ത് പ്രതീക്ഷിച്ചിട്ട് അവരിതൊക്കെ ചെയ്യും. ആ മരത്തെ ചുറ്റും അവരുടെ ആയുധങ്ങൾ ആ മരത്തിൽ തൂക്കിയിടും, എന്നിട്ട് ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്താൽ യുദ്ധത്തിൽ വിജയം കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ജഫാറുലഹ, ആ മരത്തിൽ പറയാറുണ്ടായിരുന്നത് ദാത്തു അൻവാത് എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു ആ ഇലന്ത മരത്തിന്റെ അടുത്തുകൂടെ നടന്നു പോവുകയാണ്. കാല പക്കുലിനെ അവ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ല, അല്ലാൻ റസൂലിനോട് ഞങ്ങൾ ചോദിച്ചു, റസൂലെ ഞങ്ങൾക്കും ഒരു ദാത്തൻവാത്തിനെ ഉണ്ടാക്കി തന്നൂടെ, അവർക്കൊരു ദാത്തൻവാത്ത് ഉള്ളത് പോലെ. അത് ചോദിക്കാണ്, ഒരു ദാത്തൻവാത്ത് ഞങ്ങൾക്കും ബർക്കത്ത് കിട്ടാൻ വേണ്ടി. ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഖുൽതും, നിങ്ങൾ ഈ പറഞ്ഞത്, വല്ലദി നഫ്സി ബിയദിഹി, അള്ളാഹു തന്നെയാണ് സത്യം. കമാ ഖാല ഖൗമു മൂസ, ഇത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൗമ്, മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞതുപോലെയാണ്. എന്താ? ഇജ്അല്ലനാ ഇലാഹൻ, ഞങ്ങൾക്കൊരു ഇലാഹിനെ നിശ്ചയിച്ചിരണം. കമാലഹും ആലിഹ, അവർക്കൊരു ഇലാഹുള്ളതുപോലെ. ഈ വർത്താനാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ഇത് പറഞ്ഞല്ലോ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ആളുകള്, അവർക്കൊരു ഇലാഹുള്ളത് പോലെ ഒരു പശുക്കുട്ടിനെ ആരാധിക്കാനുള്ള ആരാധിക്കുന്നത് പോലെ ഞങ്ങൾക്കും ആരാധിക്കാൻ ഒരു ഇലാഹ്, അവർക്കൊരു ഇലാഹുള്ളത് പോലെ ഞങ്ങൾക്കും ഒരു ഇലാഹ് എന്ന് മൂസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞതുപോലെയാണത്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താ? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ വിവരമില്ലാത്ത ആളുകളാണ്. ഇന്നഹാല സുനനുൻ ലതർകബുന്ന സുനന മൻ കാന ഖബ്ലകും സുന്നതൻ സുന്ന, നിങ്ങളുടെ മുൻഗാമികളുടെ ചര്യകളെ നിങ്ങൾ അങ്ങനെ തന്നെ, അവരുടെ നടപടിക്രമങ്ങളെ നിങ്ങൾ അങ്ങനെ തന്നെ പിൻപറ്റുക തന്നെ ചെയ്യും. ഓരോ സുന്നത്തും അവരുടെ ഓരോ നടപടിക്രമങ്ങളും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കാണ്. ഈ സംഭവത്തിലുള്ളത് യഥാർത്ഥത്തിൽ വലിയൊരു പാഠമാണ്. സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരാ മരത്തെ ആരാധിക്കുന്നവരാണോ, അല്ലെങ്കിൽ ആ മരത്തെ ആരാധിക്കണമെന്ന് അവരാവശ്യപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ മരത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒന്നും സംഭവിച്ചിട്ടില്ല. ആ മരത്തിന് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ മരത്തിന് സമതിയത്ത് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ മരമാണ് ഇലാഹി എന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ മരം കേൾക്കും കാണും എന്ന്? ഇതൊന്നും സഹാബത്തിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. സഹാബത്ത് പറഞ്ഞ എന്താ? അവർക്കൊരു മരം ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു മരം നിശ്ചയിച്ചു തന്നാൽ, എന്നിട്ട് ഞങ്ങളുടെ ആയുധങ്ങൾ കെട്ടിത്തൂക്കാൻ, ബർക്കത്ത് നേടാൻ. അതുപോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചില്ല. മാത്രമല്ല, അവരുടെ ആ ചോദ്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് എന്തിനോടാ? മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൗമ് അവർക്കൊരു ഇലാഹുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞതുപോലെയാണ്. ഒരു ഇലാഹിനെ നിശ്ചയിച്ച് തരണം എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങൾ ഈ പറഞ്ഞത്. അപ്പൊ അതെന്താണ്? അത്രക്കും ഗൗരവമുള്ള ഒരു വിഷയമാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പോ അത് ഇവിടെ സഹാബികളെ സംബന്ധിച്ചിടത്തോളം ആ മരത്തിന് സ്വയം കഴിവുണ്ടെന്നോ, അല്ലെങ്കിൽ ആ മരത്തിന് സമതിയത്തുണ്ടെന്നോ, അല്ലെങ്കിൽ ആ മരം ഇലാഹാണെന്നുള്ളതോ എന്നൊന്നും സഹാബത്തിന് വിശ്വാസം ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും ആ ചോദ്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു, അത് തൗഹീദിന് വിരുദ്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ബദറിന്റെ ചരിത്രം ഇതാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് അള്ളാഹു അല്ലാത്ത മറ്റൊരു ആരാധ്യനും, അവിടെ അള്ളാഹു അല്ലാത്ത മറ്റൊരു ഇലാഹില്ല, നമ്മള് വേറൊരു പടപ്പ് അള്ളാഹിന്റെ സൃഷ്ടികൾക്കിടയിൽ ഇല്ല, അള്ളാഹുവിനോട് നേരിട്ട്, അത് ദുആട്ടെ എന്താകട്ടെ, അത് അപ്പോ പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം എന്നുള്ള വിഷയത്തിനാണ് യഥാർത്ഥത്തിൽ യുദ്ധമുണ്ടായത്. ആരാധന അള്ളാഹു, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം, ഇതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധം നടന്നത്. അപ്പൊ അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രാർത്ഥന ഖുർആനിൽ എണ്ണമറ്റ ആയത്തുകൾ തൗഹീദിനെ കുറിച്ചുള്ളതാണ്. ഭൂരിഭാഗം വരുന്ന ആയത്തുകൾ നമ്മൾ പഠിക്കണം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹ്, ഇങ്ങനെയുള്ള ഒരുപാട് ആയത്തുകൾ. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്, അവർക്ക് ഇബാദത്തിന്റെ ഒന്നും കൊടുക്കരുത്. അപ്പൊ ഇബാദത്തുകളായിട്ട് എന്തെല്ലാം ഉണ്ടോ, അത് ബലിയാകട്ടെ, നേർച്ചയാകട്ടെ, അതല്ലാത്തതാകട്ടെ, ഒന്നും ഇബാദത്തിന്റെ ഒരംശവും അത് സൃഷ്ടികൾക്ക് പോയിക്കൂടാ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനകൾ അത് മരണപ്പെട്ടവർക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടോ, ഉസ്മാൻ നബി അലൈഹി സ്വലാമിനോടോ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ, ഈസാ നബി അലൈഹി സ്വലാമിനോടോ, അതേപോലെ തന്നെ ബദരീങ്ങളോടോ, അതാണല്ലോ നമ്മുടെ വിഷയം, ഈ ബദരീങ്ങളോടോ, അതേപോലെ തന്നെ മൊഹീദ്ദീൻ ഷെയ്ഖ്, അതേപോലെ തന്നെ തങ്ങന്മാർ അലിമാര്, ഇവരൊന്നും പ്രാർത്ഥിക്കപ്പെടാൻ അർഹരല്ല. ഇതാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധത്തിന്റെ പ്രമേയം. ഈ സിദ്ധാന്തത്തിന്, ഈ തൗഹീദിന് വിരുദ്ധമായ ശിർക്കൻ വിശ്വാസത്തിനെതിരെയാണ് ബദർ യുദ്ധം നടന്നത്. ഇങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കുക, ബദർ യുദ്ധത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ജീവിച്ചല്ലോ, 19 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. അവരാണല്ലോ ബദരീങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും ആ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ പ്രവാചകൻ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിനോടല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബദറുദത്തിൽ മരണപ്പെട്ടു പോയ ആരോടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം സഹാബികൾ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്. ആ സഹാബികൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ബദറുദത്തിൽ പങ്കെടുത്ത ആളുകൾ തന്നെ ഉണ്ടായിരുന്നു. ഒരാരെങ്കിലും ആ ബദറിൽ മരണപ്പെട്ടു പോയ ശുഹദാക്കളോട് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധ്യല്ല. അതേപോലെ തന്നെ അവരും മരണപ്പെട്ടു. അവർക്ക് ശേഷം ആരെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ, ഉമർ റളിയല്ലാഹുവിനെ, ഇങ്ങനെ ഏതെങ്കിലും അല്ലെങ്കിൽ ആ ബദറിൽ പങ്കെടുത്ത സഹാബികളെ വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധ്യല്ല. അങ്ങനെ ഒരു മാതൃക ഇസ്ലാമിലില്ല. കാരണം ബദർ യുദ്ധം നടന്നത് തന്നെ അങ്ങനെ പ്രാർത്ഥനയില്ല, അത് തൗഹീദിന് വിരുദ്ധമാണ്, അത് ശിർക്കാണ് എന്നവരെ പഠിപ്പിക്കാനായിരുന്നു യഥാർത്ഥത്തിലെ ബദർ യുദ്ധം. അപ്പൊ ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനക്ക് ഒരു ദലീലും ഒരു സുൽത്താനും, ഖുർആൻ അത് വെല്ലുവിളിക്കുന്നുണ്ട്. അവർക്ക് അതിനൊരു തെളിവും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ ഒന്നും വദിരിയങ്ങളോടുള്ള പ്രാർത്ഥന അല്ല. എന്തുകൊണ്ട് നമുക്കത് കാണാൻ സാധിക്കുന്നില്ല? ഇന്ന് നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ന്യായീകരണങ്ങളൊക്കെ മുമ്പിൽ വെച്ചിട്ടാണ് വദിരിയങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചല്ലോ ഒരുപാട് കൊല്ലം, ഒരൊറ്റ പ്രാർത്ഥന, ആ വദിരിയങ്ങളോടുള്ള പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ദുആകളിൽ നമുക്ക് കാണുന്നുണ്ടോ? അത് കാണാൻ സാധ്യല്ല. മാത്രമല്ല, ബദറുദത്തിൽ പങ്കെടുത്ത പല സഹാബികളും മരണപ്പെട്ടത് കോളറ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ബാധിച്ചിട്ടാണ് അവര് പലരും മരണപ്പെട്ടത് എന്നുള്ളത് അതിന് ചരിത്രം സാക്ഷിയാണ്, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ സാക്ഷിയാണ്. അപ്പൊ അവർക്ക് പോലും ആ രൂപത്തിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവര് പോലും മരണപ്പെടുന്നത് ആ രൂപത്തിലുള്ള മാരകമായ രോഗങ്ങൾ ബാധിച്ചിട്ടാണ്. എന്നിട്ടാണ് നമുക്ക് രോഗം വരുമ്പോ ആ രോഗത്തിൽ നിന്ന് ശിഫ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, അത് ശിർക്കൻ പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബദർ യുദ്ധത്തിന്റെ ചരിത്രം ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണമായ തൗഹീദ് അംഗീകരിച്ച് ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനാണ് ഈ ബദറുദത്തിന്റെ കാര്യങ്ങൾ നമ്മൾ സ്മരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാം ബദരീങ്ങളുടെ ആണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ പരിപാടികൾ, അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പിന്നെ റമദാൻ 17 നടക്കുന്ന ഒരുപാട് ഇതൊക്കെ തന്നെ ഇസ്ലാം അംഗീകരിക്കാത്തവരാണ്. ഇതിൽ പലതും ഷിയാക്കളിലൂടെ മുസ്ലിങ്ങളിലേക്ക്, കേരളത്തിലേക്ക് പ്രത്യേകിച്ചും ഷിയാക്കളിലൂടെ കടന്നു വന്ന ആചാരങ്ങളാണ്, വിശ്വാസങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു വർഷം ആ ബദരീങ്ങളുടെ ആണ്ട് കഴിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ബദരീങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടോ? ശുഹദാക്കളുടെ പേരിൽ, അതല്ലെങ്കിൽ അവരുടെ പേരിൽ നേർച്ചപ്പെട്ടി സ്ഥാപിച്ചിട്ടുണ്ടോ? അതിനൊന്നും ഒരു മാതൃക പോലും ആർക്കും എടുത്ത് ഉദ്ധരിക്കാനോ തെളിയിക്കാനോ സാധിക്കുകയില്ല. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും, അത് എന്ത് പേര് പറഞ്ഞാണെങ്കിലും ശരി, അതുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അത് തൗഹീദിന് വിരുദ്ധമാണ്, അത് നമ്മളെ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കും, അത് ഇസ്ലാമിന്റെ ആദർശത്തിന് ഘടകവിരുദ്ധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് ചുരുക്കത്തിൽ ഈ ബദറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ബദറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാല്ലാ അത് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ബദറിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള യുദ്ധമാണ്, മലക്കുകൾ ഇറങ്ങിയിട്ടുള്ള യുദ്ധമാണ്. ബദറുദത്തിൽ പങ്കെടുത്ത ആളുകളെ പ്രത്യേകം ഇസ്ലാം പരിഗണിച്ചിട്ടുണ്ട്, അവർക്ക് മറ്റുള്ളവരെക്കാൾ ഫളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ബദറുദത്തിൽ പങ്കെടുക്കാൻ സഹാബത്ത് കാണിച്ച ആവേശം, അതേപോലെ തന്നെ അൻസാരി ചെറുപ്പക്കാര് ഉമർ റളിയല്ലാഹുവിനെ പോലുള്ള സഹാബത്ത് കാണിച്ച ആവേശം, അതൊക്കെ ഇതിൽ നമുക്ക് പാഠമാകണം. അതേപോലെ തന്നെ ബദറുദത്തിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ശൂറ, മുഹാജിറുകളോട് കൂടിയാലോചിച്ചത്, അൻസാറുകളോട് കൂടിയാലോചിച്ചത്, വഹീ കിട്ടുന്ന പ്രവാചകനാണ്, അദ്ദേഹത്തിന് സ്വയം തീരുമാനിക്കാമായിരുന്നു, ചെന്നിട്ടും അദ്ദേഹം കാര്യങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ശത്രുക്കളോട് ഏറ്റുമുട്ടണം, എന്തൊക്കെ പ്ലാനുകൾ ഉണ്ടാക്കണം, ഇതൊക്കെ മുഹാജിറുകളോടും അൻസാരികളോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഹുബാബുബ്നുൽ മുൻദിറിന്റെ സംഭവം, സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി താവളം അടിച്ചു, അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു ഇത് വഹീന്റെ അടിസ്ഥാനത്തിലാണോ ഈ സ്ഥലം തെരഞ്ഞെടുത്തത്, അല്ല എന്ന് പറഞ്ഞത്. ആ സംഭവങ്ങളൊക്കെ നമുക്ക് പാഠമാണ്. ഏതൊരു കാര്യമാണെങ്കിലും അത് ശൂറയിലൂടെ ചെയ്യണം, അതിൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാകും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിന്റെ പല സംഭവങ്ങളും ദലായിലുൽ നുബുവ എന്ന അധ്യായത്തിൽ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന പലരുടെയും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേരുകൾ എണ്ണി എണ്ണി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് വല്ലാത്തൊരു അത്ഭുതമാണ് യഥാർത്ഥത്തിൽ. അതിന്റെ അത് ദീർഘമായൊരു ഹദീസുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കും. ആ സമയത്ത് അബൂജഹലും കൂട്ടരും വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ ഇടുന്ന സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നിട്ടാണ് അത് മാറ്റിയിടാറ്. ആ സംഭവത്തിന്റെ ബാക്കി തന്നെയാണ് ഈ ഹദീസിലുള്ളത്. ആ ഹദീസിന്റെ ബാക്കി കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അലൈക ബി അബി ജഹൽ ബിൻ ഹിഷാം വഅതുബത്തു ബിൻ റബീഅ വശൈബത്തു ബിൻ റബീഅ والوليد بن عقبة وأمية بن خلف وعقبة بن أبي معيط ഇങ്ങനെ ആറ് ഏഴ് ആൾക്കാരെ പേര് അദ്ദേഹം പറഞ്ഞു. ഈ ആറ് ആളുകളും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വദക്കറ സാബിയ ഏഴാമത്തെ ആളെ പേര് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഖുറൈസികളിലെ ശിരിക്കുകളുടെ നേതാക്കന്മാരാണ്. ഇവർ ഏഴാമത്തെ ആളുടെ പേര് വല മഹ്ഫൽ, ആ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫവല്ലദി ബഅസ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹഖി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് ആരാണോ ആ നാഥൻ തന്നെയാണ് സത്യം. റായിത്തു ഞാൻ കണ്ടു, അല്ലദീന സമ്മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞ ഓരോരുത്തരും സുർആ യൗമ ബദരിൻ ബദർ യുദ്ധത്തിന്റെ അന്ന് പിടഞ്ഞു വീണ് മരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം. ثم صحبوا الى القليب قليب بدر പിന്നെ അവരൊക്കെ ആ കിണറ്റിലേക്ക് ഇട്ട് മൂടുകയാണ് ചെയ്തത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരെണ്ണി പറഞ്ഞ ഈ ആളുകളൊക്കെ ബദർ യുദ്ധത്തിൽ നിന്ന് മരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദലായിലുൻ നബുവ അതിന്റെ തെളിവുകളാണത്. അപ്പൊ നമുക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാകാൻ വേണ്ടത്, അള്ളാഹുന്റെ സഹായം ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കാൻ വേണ്ടത്. മാത്രമല്ല ഇതിലുള്ള ഒരാള് ആര്? ഉമയ്യത്ത് ബിൻ ഖലഫ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി, ഉമയ്യത്ത് ബിൻ ഖലഫ് ബിലാൽ റളിയല്ലാഹുവിന്റെ യജമാനൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം ഉണ്ടല്ലോ, അത് വായിക്കുമ്പോൾ വല്ലാത്തൊരു അത്ഭുതമാണ്. ഉമയ്യത്ത് ബിൻ ഖലഫ് യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം യുദ്ധത്തിന് പോകാൻ തീരെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാകണമല്ലോ. അത് വല്ലാത്തൊരു അത്ഭുതം. ഹദീസുകൾ വായിക്കുമ്പോൾ കാണാം, സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനും ഉമയ്യത്തും കമ്പനിയായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ. അതായത് അൻസാറുകളുടെ നേതാവ് അദ്ദേഹം പറയണം, ഞങ്ങള് നല്ല ബന്ധത്തിലായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഉംറ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മക്കത്ത് വന്നപ്പോ ചില പ്രശ്നങ്ങളുണ്ടായി. അബൂജഹൽ എന്നെ തടഞ്ഞു. അപ്പൊ ഉമയ്യത്ത് പറഞ്ഞു, അബൂജഹലാണ് അവനോട് മര്യാദക്ക് സംസാരിച്ചൂടെ എന്ന് ഉമയ്യത്ത് എന്നോട് വന്ന് പറഞ്ഞു. അപ്പോ ഉമയ്യത്തിനോട് സഅദ് പറയണം, നീ പദരത്തിൽ കൊല്ലപ്പെടും എന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് എന്ന് അന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപാടെ ഉമയ്യത്ത് ആകെ പേടിക്കാം. എന്നിട്ട് ആ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്ന എന്താ വെച്ചാല്, മക്കത്തെ മുശ്രിക്കുകൾക്ക് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഉമയ്യത്ത് പറയും, ഞാൻ യുദ്ധത്തിന് പോകില്ല. മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ? നടക്കും. എന്നിട്ട് ഉമയ്യത്ത് ഭാര്യനോട് പോയിട്ട് അത് പറയുന്നുണ്ട്, ഈ സംഭവം എന്നെ മുഹമ്മദ് കൊല്ലും എന്ന് സഅദ് പറയുന്നുണ്ട്. അപ്പൊ ഭാര്യയും പറയും, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. അങ്ങനെ ബദർ യുദ്ധത്തിന് എല്ലാവരും പുറപ്പെട്ടു, ഉമയ്യത്ത് പോകണില്ല. എല്ലാവരും പുറപ്പെടും ബദർ യുദ്ധത്തിന്. അവസാനം അബൂജഹൽ തെരഞ്ഞു വരികയാണ്, ഉമയ്യത്തിനെ തെരഞ്ഞു വരികയാണ്. അപ്പൊ ഉമയ്യത്ത് പറയും, ഞാൻ യുദ്ധത്തിന് വരുന്നില്ല എന്ന് തീർത്ത് പറയും. പക്ഷെ അബൂജഹൽ നല്ല ചീത്ത വിളിക്കാണ്, ഈ പെണ്ണാണോ? പെണ്ണുങ്ങൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ വീട്ടിലിരിക്കുന്നത്, ആണുങ്ങളൊക്കെ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. നീ യുദ്ധത്തിന് പോന്നിട്ടില്ലെങ്കിൽ നിന്റെ ഗോത്രക്കാരൊക്കെ പിരിഞ്ഞു പോകും, അതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം ഞങ്ങളുടെ കൂടെ കൂട്, എന്നിട്ട് തിരിച്ച് ഞങ്ങളുടെ കൂടെ കൂടണം. അങ്ങനെ ഉമയ്യത്ത് പറയണ, ഞാനങ്ങനെ പുറപ്പെട്ടു, എനിക്ക് തിരിച്ചു പോരണം എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഉമയ്യത്ത് എത്തിപ്പെട്ടു, അദ്ദേഹം കൊല്ലപ്പെടുക. ഇതേപോലെ തന്നെ അബൂജഹലിന്റെ സംഭവം അങ്ങനെ തന്നെ. അബൂസുഫിയാൻ കച്ചവട സംഘവുമായിട്ട് തിരിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ബദറിലേക്ക് തിരിച്ച ആളുകളൊക്കെ അബൂജഹലിനോട് പറഞ്ഞു, പലരും പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം. പക്ഷെ അബൂജഹൽ കൂട്ടാക്കുന്നില്ല, അബൂജഹൽ കൂട്ടാക്കാതെ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയൊരു മുഅ്ജിസത്ത്, ഈ പറയപ്പെട്ട ആളുകളൊക്കെ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളും പാഠങ്ങളും ഗുണപാഠങ്ങളും നമുക്ക് ഈ സംഭവം ഈ ബദറിന്റെ ചരിത്രത്തിൽ നമുക്ക് കിട്ടും. അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത്തരത്തിലുള്ള ചരിത്രങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈമാനികമായ കരുത്തു നേടി അള്ളാഹുവിന്റെ ദവ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് ജീവിതം ധന്യമാക്കി തീർക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ നോമ്പ്, നിസ്കാരം, ദാനധർമ്മങ്ങൾ, ഖിറാത്ത് എല്ലാത്തിന്റെയും അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.